നിന്റെ അനുശ്വാസവും അവിടുത്തെ കൃപയും ദാനവുമാണ്. നിന്റെ അനുഗ്രഹങ്ങളാലും കൃപയാലും തമ്പുരാൻ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. നീ നൽകുന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. ദൈവമായ കർത്താവെ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമേ. നിന്റെ കൃപാസഹായങ്ങളാൽ ഞങ്ങളെ വഴി നടത്തണമേ. രോഗികളായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. വിവിധങ്ങളായിരിക്കുന്ന മാനസിക പ്രയാസങ്ങളിൽ കൂടി പോകുന്നവരുണ്ട് കർത്താവ്, അവരെ കാണണമേ. ദൈവമായ കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമാറാകണമേ. ദുഃഖഭാരങ്ങളിൽ നിന്നെല്ലാവർക്കും വിടുതൽ നൽകണമേ. പ്രത്യേകിച്ച് കർത്താവെ, ആശുപത്രിയിലും അല്ലാതെയുമായി രോഗാവസ്ഥയിൽ കഴിയുന്നവർ, വിവിധ വേർപാടിന്റെ നൊമ്പരങ്ങളിൽ ഇരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. കുടുംബ കാഴ്ച വിശദീകരിക്കണമേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പരിശുദ്ധാമ്മയുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഞാൻ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് ആദ്യമേ തന്നെ നിങ്ങളോട് ഓർപ്പിക്കാനായിട്ടുള്ളത് എബ്രായ ലേഖനം ആണ്. വെള്ളിയാഴ്ചകളിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് മതോപദേശ സാരങ്ങളിൽ നിന്നുള്ള രണ്ട് അധ്യായങ്ങൾ കൂടി അങ്ങ് തീർക്കുകയാണെങ്കിൽ എബ്രായ ലേഖനം തുടർന്നുള്ള ദിവസങ്ങളിൽ, അടുത്തടുത്തുള്ള ദിവസങ്ങളിലെടുത്ത് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് നമുക്ക് എബ്രായ ലേഖനം അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഈ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് ഇവിടെ നിന്ന് മൂവി ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 15-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേന് അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സുകളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് വരും. ആ ഒരു മാസത്തേക്കൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഇന്റർനെറ്റിന്റെയും ഫോണിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ കാണും. അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ തന്നെ അത് തീർക്കാം അങ്ങനെ ആലോചിച്ചപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ മതോപദേശ സാരങ്ങളിൽ നിന്ന് എടുത്ത് അങ്ങ് തീർക്കാം. ബാക്കി എബ്രായ ലേഖനം അടുത്ത ആഴ്ചകളിൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അടുത്തടുത്ത് എടുത്ത് തീർക്കണം എന്ന് വിചാരിച്ചത്. ദയവായി നിങ്ങളത് മനസ്സിലാക്കും. പ്രത്യേക സാഹചര്യത്തോട് നിങ്ങൾ സഹിഷ്ണുത കാണിക്കും എന്നെനിക്കറിയാം. ഏതെങ്കിലും രീതിയിൽ മതപ്രസ്ഥാനങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നവർ സമയം ശ്രമിക്കുക. അടുത്ത ആഴ്ചയിൽ മതപ്രസ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർ സമയം ശ്രമിക്കുകയും ഇന്ന് ഈ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങളത് കേൾക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് എബ്രായ ലേഖനം പ്രതീക്ഷിച്ചു വന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പായിട്ട് ഒന്ന് മനസ്സിലാക്കുകയും അടുത്ത ആഴ്ചയിൽ നിങ്ങളെ വീണ്ടും ഒന്ന് സഹകരിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് നേരെ മതോപദേശ സാരങ്ങളിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ പഠിച്ച് നിർത്തിയത് വാങ്ങിപ്പോയവരോടുള്ള പ്രാർത്ഥന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്തിന് എന്നൊക്കെയുള്ളതാണ് നമ്മൾ കണ്ടത്. 20-21 അധ്യായങ്ങളിൽ, ഇനിയും 19-22 അധ്യായങ്ങളിൽ വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയെ കുറിച്ചും, എബൌട്ട് പ്രേയേഴ്സ് ടു ദ സെയിൻസ് എന്നുള്ള അധ്യായവും, പിന്നീട് തിരുശേഷിപ്പുകളെ കുറിച്ച് എന്ന് പറയുന്ന 22-ാമത്തെ അധ്യായം കൊണ്ട് നമ്മുടെ ഈ വർഷത്തെ പഠന ക്ലാസ്സുകൾ എബൌട്ട് ഹോളി റിലിക്സ് എന്നുള്ളതും കൂടി ചിന്തിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് 19-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കുവാൻ തക്കവണ്ണം ഇന്നലെ ഞാൻ ഒരു ആമുഖം പറഞ്ഞിരുന്നു. ആരാണ് വിശുദ്ധന്മാർ? 50-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, യാഗം കഴിച്ചതിനോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുകയും. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുന്ന ഒരു വിശുദ്ധന്മാരാണ് എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക വിശുദ്ധി അവർക്ക് നമ്മൾ നൽകുന്നത് നമ്മളെല്ലാവരും അശുദ്ധരാണെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളെല്ലാവരും വിശുദ്ധരാ. നമ്മളുടെ പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളൊക്കെ പറയുന്ന പോലെ എല്ലാവരും വിശുദ്ധരാ, സഭ ഒട്ടൊഴിയാതെ വിശുദ്ധരാകുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. പണ്ട് നമ്മള് കോരഹിന്റെ ചരിത്രമൊക്കെ പഠിച്ചാണല്ലോ സംഖ്യാപുസ്തകത്തിൽ നിന്ന്, സഭ ഒട്ടൊഴിയാതെ വിശുദ്ധരാകുന്നു. പിന്നെ നീ നിങ്ങളെ തന്നെ ദൈവത്തിന്റെ ജനത്തിന്റെ മേലെ ഉയർത്താൻ ശ്രമിക്കുന്നു എന്ന് കോരഹ പുത്രന്മാരൊക്കെ ചോദിച്ചതുപോലെ സഭ എല്ലാവരും വിശുദ്ധരൊക്കെ തന്നെയാ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചിലരെ പ്രത്യേക ഗണത്തിൽ വിശുദ്ധ, അവരോട് അവരുടെ പേര് പറയുമ്പോൾ തന്നെ പരിശുദ്ധ എന്ന് നമ്മൾ പറയുന്നത്, പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധ പരിമല തിരുമേനി എന്നൊക്കെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു ശകലം പോലും പാപവും ഇല്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല. പിന്നെയോ വേദപുസ്തകത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തില് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുന്ന ഒരു വിശുദ്ധന്മാരാണ്. അങ്ങനെ പാപമില്ലാത്ത, ഒട്ടും കളങ്കമില്ലാത്ത ഒറ്റ വിശുദ്ധനേ ഉള്ളൂ, അത് ദൈവം തമ്പുരാൻ മാത്രമാണ്. അതാ നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയില് എല്ലാ ആഴ്ചയിലും നമ്മൾ ഏറ്റു പറയുന്നത്, പരിശുദ്ധനായ ഏക പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായും അല്ലാതെ പരിശുദ്ധനില്ല, ആമേൻ എന്ന് പറയുന്നത് ആർത്ഥത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവം, ദൈവമാണ് പരിപൂർണ വിശുദ്ധിയുള്ള ദൈവം മാത്രമാണ്. ആ ദൈവത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലാതെ വേറൊരാളത്വം ഇല്ല എന്നുള്ള നമ്മുടെ തത്വവിശ്വാസം കൂടി നമ്മൾ ഏറ്റുപറയുകയാണ്. എന്നാൽ സാധാരണ ജനങ്ങളെ വിശുദ്ധരായിട്ട് എന്തിനു പറയുന്നു, അവരെ അവരുടെ പേര് പറയുമ്പോൾ തന്നെ വിശുദ്ധരെന്ന് ചേർത്ത് നമ്മൾ എന്തിനു പറയുന്നു എന്ന് ചോദിക്കുന്നതിന്റെ ഒരു ആമുഖമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നലെ ഞാൻ പറഞ്ഞത്. യാഗം കഴിച്ച് 50-ാം സങ്കീർത്തനം 5-ാം വാക്യമായിരുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത ഒരു വിശുദ്ധന്മാരാണെന്ന് ദൈവം തമ്പുരാൻ തന്നെ സാക്ഷിക്കുന്നുണ്ട് 50-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ. പിന്നീട് 16-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്നും കാണുന്നുണ്ട്. അപ്പൊ തങ്ങളുടെ ജീവിതം തന്നെ ദൈവ സന്നിധിയിൽ പ്രസാദമായിട്ട് അർപ്പിച്ചവർ, രണ്ട് രീതിയിൽ അവരുടെ ജീവിതം അർപ്പിച്ചവരുണ്ട്. ഒന്ന്, ഈ ക്രിസ്തീയ സഭയുടെ ആദിമ കാലഘട്ടത്തില് അവരുടെ ജീവിതം ഹോമിച്ചവര്, മാറ്റിടം, റെഡ് മാറ്റിടം, വൈറ്റ് മാറ്റിടം എന്ന് എളുപ്പത്തിന് വേണ്ടി പഠിക്കാൻ പലപ്പോഴും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്, വീണ്ടും ഉപയോഗിക്കുന്നു. സഹതേന്മാരായിട്ട് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവര്, യേശു ക്രിസ്തുവിന്റെ പിന്നാലെ പോയ സ്ലീഹന്മാരില്, അതില് ഏറ്റവും ഇളയ യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. ഏറ്റവും കൊച്ചു യോഹന്നാൻ മാത്രമേ കർത്താവിന്റെ ഹൃദയത്തോട് പറ്റി നിന്ന, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച കൊച്ചു യോഹന്നാൻ മാത്രമേ സാധാരണ മരണം വലിച്ചുള്ളൂ, ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പൊ അങ്ങനെ ജീവിതം സമർപ്പിച്ചവര്. പിന്നീട് രക്തസാക്ഷികളായിട്ട് ആദ്യത്തെ 300 വർഷക്കാലം 3 നൂറ്റാണ്ടുകളില് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഉടനെ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരിലെ ശ്രേഷ്ഠരായിട്ടുള്ളവരെ നമ്മൾ വിശുദ്ധന്മാരായിട്ട് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം മാർത്തോമാ സ്ലീഹ വിശുദ്ധനാണ്, മാർ ഗീവർഗീസ് സഹത വിശുദ്ധനാണ്, പിന്നെ സന്യാസിവര്യന്മാരായിരിക്കുന്ന ധാരാളം പേരെ നമ്മൾ ഓർക്കാറുണ്ട്. അതുകൂടാതെ മുർത്ത് യൂലിത്തിയുണ്ട്, മുർത്തശ്മൂനിയുണ്ട്, ഗുരുവായ എലിയാസറും 7 മക്കളുമുണ്ട്. അതുകൂടാതെ മാർ കുറിയാക്കോ സഹതായും മുർത്തി യൂലിത്തിയുണ്ട്. അങ്ങനെ അനേകരെ നമ്മൾ വിശുദ്ധരായിട്ട് ഗണിക്കുന്നുണ്ട്. ആ ഗണത്തിന്റെ ഇങ്ങ് ഈ ആദ്യത്തെ 500 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം പിന്നീട് അങ്ങോട്ട് ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെടേണ്ടി വന്നില്ല. കാരണം ക്രൈസ്തവ സഭ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പീഡനം എന്നുള്ളത് ഒരു പരിധിയിൽ അപ്പുറമായിട്ടില്ല. ഇപ്പം ഈ പലപ്പോഴും ക്രിസ്തീയ സഭയെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെയും കൊല്ലാറില്ല. വല്ലപ്പോഴും എങ്ങാണോ ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ, ഇപ്പൊ നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ആരും മരിക്കാത്തത്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി പരിപൂർണമായിട്ട് ജീവിതം സമർപ്പിച്ചവരെ, അങ്ങനെയുള്ളവരെ നമ്മൾ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ സഭയില് പ്രഖ്യാപിച്ചേക്കുന്ന പരിശുദ്ധന്മാരാണ്, പരിശുദ്ധനായ പരിമല തിരുമേനിയുണ്ട്, പിന്നെ എൽദോമാർ ബെസേലിയോസ്, കോതമംഗലത്ത് കവറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബെസേലിയോസ് തിരുമേനിയെ പരിശുദ്ധനായിട്ട് നമ്മൾ ഗണിക്കാറുണ്ട്. അതുകൂടാതെ മലങ്കര സഭയുടേതായിരിക്കുന്ന വട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവനാസിയോസ് തിരുമേനിയാണ് ഏറ്റവും അവസാനം പരിശുദ്ധനായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത്. അപ്പോ അവരുടെ ജീവിതം അത് വൈറ്റ് മാറ്റിടമാണ്, തങ്ങളുടെ ജീവിതം പരിപൂർണമായ ദൈവസന്നിധിയിൽ അർപ്പിച്ചു വരും. എന്നാൽ ഇവര് മാത്രമേ അർപ്പിച്ചുള്ളോ? അല്ല, വേറെ ഇപ്പൊ പാമ്പാടി തിരുമേനിയുണ്ട്. ഇപ്പൊ ഈയിടെ കാലം ചെയ്ത ബർണവാസ് തിരുമേനിയും ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയും ഒക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ അനേക പിതാക്കന്മാരെ, എനിക്ക് ഞാൻ കുറച്ചു പേരുടെ പേര് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ, ബാക്കി എല്ലാ പിതാക്കന്മാരും തീർച്ചയായിട്ടും അവരുടേതായിരിക്കുന്ന നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിതം സമർപ്പിച്ചവരാണ്. എന്നാൽ അവരിൽ നിന്നൊന്ന് എടുത്തു പറയത്തക്കവണ്ണം കൂടുതലൊരു മാതൃകയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് നമ്മളൊന്ന് വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കത്തോലിക്ക സഭയ്ക്ക് അവരുടേതായ ചില രീതികളുണ്ട് വിശുദ്ധനായിട്ട് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാൻ. ആദ്യം വാഴ്ത്തപ്പെട്ടവനായിട്ടോ വാഴ്ത്തപ്പെട്ടവളായിട്ടോ പ്രഖ്യാപിക്കുന്നു, പിന്നെ അതിന്റെ പടികളൊക്കെ ധാരാളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നാൽ നമ്മുടെ സഭയില് ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും പ്രഖ്യാപിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, അവരുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഒരു കാര്യം മാത്രമല്ല, തീർച്ചയായിട്ടും ആ ഒരു കാര്യമുണ്ട്, എന്നാൽ അതിനപ്പുറമായിട്ടൊരു കാര്യമുണ്ട്. അത് വെളിപാട് പുസ്തകം ഇന്നലെ ഞാൻ വായിപ്പിച്ചായിരുന്നു. വെളിപാട് പുസ്തകം 6:9 ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ചെയ്തുമായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു എന്നും, വെളിപാട് 8:4 വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗത്തിന്റെ പുകയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറുന്നു എന്നും, അങ്ങനെ വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറുന്നു എന്നും, അവരുടെ പ്രാർത്ഥനാ മധ്യസ്ഥയിൽ നമ്മൾ അഭയം പ്രാപിക്കണമെന്നൊക്കെയുള്ള നമ്മൾ കണ്ടു. എന്നാല് അതിനോടൊപ്പമുള്ള പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാനായിട്ട് പറ്റണമെന്നുള്ളതാണ്. അതാണ് നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവനകന്യകയോടൊപ്പം, അവളോടൊപ്പം നമ്മൾ ചെന്ന് നിൽക്കണം, മാതാവിനോടൊപ്പം പോയി നിൽക്കണം. അവള് വിശുദ്ധയാണെങ്കിൽ ആ മാതാവിനോടൊപ്പം ഞാനും നിങ്ങളും ചെല്ലണം. കാരണം നമ്മളെപ്പോലെ തന്നെ പാപഭംഗിലമായിരിക്കുന്ന ഈ ലോകത്തിൽ ജനിച്ച് നമ്മളെപ്പോലെ തന്നെ പാപം ചെയ്യാനുണ്ടായിരുന്ന സാധ്യതകളെ ഒക്കെ അതിജീവിച്ച് ദൈവത്തിന് പുത്രിയും പുത്രനുമായി പാത്രീഭൂതന്മാരായിട്ട് തീർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചവരെയാണ് വിശുദ്ധന്മാരെന്ന് വിശുദ്ധിമതികളെന്നും വിളിക്കുന്നതെങ്കിൽ, നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് പകരം അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയോ ദൈവത്തിന് പകരം അവരിലൂടെ അനുഗ്രഹം ലഭിക്കുകയോ അവർ നമ്മളെ അനുഗ്രഹിക്കുകയോ അല്ല, നമുക്ക് പകരം പ്രാർത്ഥിക്കുകയോ ദൈവത്തിന് പകരം നമ്മെ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല വിശുദ്ധന്മാർ. പിന്നെയോ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളോടൊപ്പം പഴയ നമസ്കാരക്രമത്തിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളോടൊപ്പം അപേക്ഷിക്കണമെന്നായിരുന്നു, ഇന്നിപ്പോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് മാത്രമായി. പക്ഷെ അങ്ങനെ ചൊല്ലുമ്പോൾ പോലും ഞങ്ങളോടൊപ്പവും അപേക്ഷിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. മാർ തോമസ് ലീഹായ്ക്ക് സാധിച്ചുവെങ്കിൽ, ഗിയോർഗി സഹായിക്ക് സാധിച്ചുവെങ്കിൽ, എല്ലാ ശുദ്ധിമാന്മാർക്കും ശുദ്ധിമതികൾക്കൊക്കെ സാധിച്ചുവെങ്കിൽ, തമ്പുരാനെ പരിമലത്തിരുമേനിക്ക് സാധിച്ചുവെങ്കിൽ, ഞങ്ങൾക്കും അതേപോലെ വിശുദ്ധിയിലേക്ക് ഉയരാൻ സാധിക്കും. അതുകൊണ്ട് അവരുടെ മാതൃക, അവരുടെ ജീവിതം ഒരു മാതൃകയായിട്ട് നമുക്ക് തീരണമെന്നുള്ളതാണ്. Their life should be a must be a model for us. നമുക്കൊരു മാതൃകയായിട്ട് തീരണം എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തെ മാതൃകയാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടി നമുക്കുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരോട് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എങ്കിലും 1-2 വാക്യങ്ങളിലൂടെ ഞാൻ പെട്ടെന്നൊന്ന് ക്രോഡീകരിച്ച് പറയാം. മരിച്ചു കഴിഞ്ഞാൽ തന്നെ ശരീരം ആത്മാവും തമ്മിൽ വേർപിരിക്കപ്പെടുന്നു. ശരീരം തീർച്ചയായിട്ടും മണ്ണിൽ ചേർന്ന് എനർജി എന്ന് പറയുന്നത് വിഘടിക്കപ്പെട്ട അതൊരു മറ്റൊരവസ്ഥയിലാണ്. എന്നാൽ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അവിടെയാണ് നമ്മുടെ വിശ്വാസം കേട്ടോ. ആത്മാവ് എന്ന് പറയുന്നത് നശിച്ചു പോകുന്നില്ല. ദൈവനമ്പുരാന്റെ 2-ാമത്തെ ന്യായവിധിയുടെ സമയം വരെ ഈ ആത്മാക്കളെല്ലാം ഉറങ്ങുകയാണെന്ന് പലരും പഠിപ്പിക്കുന്നത്. മരിച്ചവർ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് പറയുന്നത് ശരീരത്തിന്റെ ശാരീരികമായ നിദ്രയെ പറ്റിയാണ്. എന്നാൽ അവരുടെ ആത്മാക്കള് ഉറങ്ങുകയല്ല, അവരുടെ ആത്മാക്കള് സജീവമായിട്ട് തന്നെ അവർക്ക് കേൾക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്ന അബ്രഹാമിന്റെ മടിയിൽ ലാസറിന്റെ നനവാന്റെ ഉപമയൊക്കെ പറയുമ്പോൾ അബ്രഹാം പിതാവ് ന്യായവിധിയിൽ കർത്താവിനെ സഹായിക്കുന്ന ഒക്കെ അവസ്ഥ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കൂടാതെ ഹബേൽ മരിച്ച ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും വിശുദ്ധന്മാർ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഒക്കെ നമ്മൾ കാണുന്നത് ആത്മാവിലുള്ള അവരുടെ ആ ഒരു കാര്യമാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ശാരീരികമായിട്ട് അവർക്ക് ഇനി ന്യായവിധി ഇല്ല എന്നൊന്നുമല്ല. തീർച്ചയായിട്ടും അവരും ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിന് മുമ്പാകെ ന്യായവിധിക്ക് മുമ്പാകെ നിൽക്കേണ്ടതാണ്. പക്ഷേ ആത്മീകമായി ദൈവം അവർക്ക് നൽകുന്നതായ നൽവര നിമിത്തം തീർച്ചയായിട്ടും അങ്ങനെയുള്ളവര് വിശുദ്ധിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവര്. കാരണം ഇന്ന് നമ്മൾ പഠിക്കുന്ന ആ വിഷയം മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവര് പലരുടെയും മുഖം ആദരിച്ച് ദൈവം അനേകർക്ക് നന്മ കൊടുത്തുവെങ്കിൽ, ജീവിച്ചിരുന്നപ്പോൾ അവരുടെ മുഖം ദൈവം ആദരിച്ചുവെങ്കിൽ മരണത്തിനപ്പുറമായിട്ട് അവരുടെ മുഖം ദൈവം ആദരിക്കും. കാരണം അതിനുശേഷം അവർ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു വലിയ പ്രത്യാശയിലാണ് അവരുടെ മധ്യസ്ഥതയിൽ, പ്രത്യേക മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ആ ഒരു ബോധ്യവും നമുക്കുണ്ട്. എന്നാൽ തീർച്ചയായും ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരെന്നും ശുദ്ധിമതികളെന്നും നമ്മൾ പേര് ചൊല്ലി വിളിക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവം ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ട്. അതുതന്നെ നമ്മുടെ മാതാപിതാക്കന്മാരെ പറ്റി നമുക്കുള്ള കർത്താവെ, നീ ന്യായം വിധിക്കാൻ തുനിയുമ്പോൾ അവരെ വലതു ഭാഗത്തുള്ളവരോട് ഇമ്പകരമായ പ്രതീക്ഷയിൽ ചേർക്കണമേ നമ്മൾ അപേക്ഷിക്കുക. ഇതെല്ലാം നമ്മളൊരു സപ്ലിക്കേഷൻ, നമ്മുടെ റിക്വസ്റ്റ് ആണ് ദൈവസന്നിധിയിൽ. പക്ഷെ അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ തന്നെയാണ്. അതിനകത്ത് തീരുമാനത്തിനകത്തൊന്നും കൈകടത്തിയിട്ട് കുറച്ച് പേരെ നമ്മൾ വിശുദ്ധരായിട്ട് അങ്ങോട്ട് ഉയർത്തി വെച്ചു എന്നിട്ട് ദൈവത്തെ ഇവരെ എല്ലാവരെയും കയറ്റിയേക്കണമെന്നൊന്നും പറയുന്ന രീതിയല്ല. നിങ്ങളത് അതിന്റെ സെൻസിൽ ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുത്തപ്പോ എന്ത് സെൻസിലാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമല്ലോ. അതേതെങ്കിലും ഒരു വാക്കി തിരക്ക് അടിച്ചു തൂങ്ങിയിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുന്ന ഒരു രീതിയല്ല. ആത്മീകമായി അവരിപ്പോൾ സജീവരായിട്ട് നിൽക്കുന്നു. അവർ ജീവിച്ചിരുന്നപ്പോൾ ദൈവം അവരെ ആദരിച്ചു എങ്കിൽ മരണത്തിനപ്പുറമായിട്ടും ദൈവം അവരെ ആദരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ ന്യായവിധി പോലും അതിൽ നിന്ന് പോലും അവർക്ക് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ ദൈവം അവരുടെ മുഖം ആദരിക്കും എന്നുള്ളത് പ്രത്യാശിച്ചുകൊണ്ടാണ് നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും കാര്യത്തിൽ പോലും നമ്മുടെ വലിയ പ്രത്യാശ അത് തന്നെയാണ്. അതുകൊണ്ടാണ് ജീവനോടിരിക്കുമ്പോൾ അവർ അറിഞ്ഞു അറിയാതെ വന്നു പോയ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് തുടർച്ചയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ അർത്ഥം നമ്മൾ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള വലിയൊരു അർത്ഥം കൂടിയുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് നന്നായിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു അർത്ഥം കൂടി അതിനകത്തുണ്ട് എന്നും കൂടി ഓർപ്പിക്കുകയാണ്. നമ്മുടെ പാഠ്യഭാഗത്തേക്ക് ഇനി പെട്ടെന്ന് നമുക്ക് കടക്കാം. പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന കാര്യം ചാപ്റ്റർ 19 ആണ്. സിൻസ് ദ ഡിപ്പാർട്ടഡ് സെയിൻസ് ആർ ലിവിംഗ് ഇൻ സ്പിരിറ്റ്, മരിച്ചുപോയ പരിശുദ്ധന്മാർ ആത്മാവിൽ ജീവനുള്ളവരാണെന്ന ആദ്യത്തെ പ്രസ്താവന. ഈ അവര് ആത്മാവിൽ ജീവനുള്ളവരാണ്, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ശാരീരികമായി അവര് തീർച്ചയായിട്ടും ശരീരത്തിന്റെ ആ ഒരവസ്ഥയിൽ നിദ്ര എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ആത്മീകമായി ആത്മാവിനെ ശരീരത്തിന്റെ രണ്ടായിട്ട് നിങ്ങൾ കാണണം. മരണത്തിനപ്പുറം ജീവനോടിരിക്കുമ്പോൾ ആത്മാവും ശരീരവും ഒന്നായിട്ട് ഒന്ന് ഒന്നിൽ തന്നെ മൺകൂടാരത്തിൽ തന്നെ നിലനിൽക്കുന്നു. എന്നാൽ അതിൽ മരണം മൂലം ആത്മാവും ശരീരവും രണ്ടായി കഴിയുമ്പോൾ ആത്മാവ് അവര് സജീവമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇത്രയും നാൾ ക്ലാസ് എടുത്തതിന്റെ ഒക്കെ അത് മനസ്സിലാക്കി തരാനായിട്ടാണ് ഇത്രയും നാൾ ക്ലാസ് എടുത്തതിന്റെ ഒക്കെ ഉദ്ദേശം. ഇവിടെ കൃത്യമായിട്ട് പറയുക, മരിച്ചുപോയ പരിശുദ്ധന്മാർ ആത്മാവിൽ ജീവനുള്ളവരാണ് എന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 20:38 വാക്യത്തെ ആസ്പദമാക്കി അത് പറയുന്നത്. എന്ന് വായിക്കാവോ? ലൂക്കോസ് 20:38. എന്തുകൊണ്ടാ മരിച്ചതിന് ശേഷം ആത്മാവിൽ അവർ ജീവനുള്ളവരാണെന്ന് പറയുന്നതിന്റെ കാര്യം? വീണ്ടും നമുക്ക് പല വാക്യങ്ങൾ അറിയാമെങ്കിലും വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് നോക്കൂ. വായിച്ചോട്ടെ.
ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. എല്ലാവരും
അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യം കൂടെ വായിച്ചേ. 27
മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ? മോശയും മുൾപ്പട പുസ്തകത്തെ കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനെ സൂചിപ്പിച്ചിരിക്കുന്നു.
അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. എന്നിട്ട് പിന്നെ പറയുന്നതാണ്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ശാരീരികമായി ഈ കാര്യം പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തമ്പുരാൻ ഈ കാര്യം അരുളി ചെയ്യുമ്പോൾ അവര് ശാരീരികമായില്ല, ശാരീരികമായി അവര് നിദ്രയില്ലെന്ന് പറയാം. അബ്രഹാമും ഇസഹാക്കും യാക്കോബും എന്നിട്ട് പറയുക, അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാണ്. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, ആ ദൈവം എന്താണ്? മരിച്ചവരുടെ അല്ല ജീവനുള്ളവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാമും ഇസഹാക്കും യാക്കോബും. അതാ തൊട്ടടുത്ത 38 വാക്യത്തിൽ പറയുന്നത്, തുടർച്ചയായിട്ട് പറയുന്നത്. ബാക്കി വായിച്ചേ ആന്റി.
ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ. എല്ലാവരും അവനെ ജീവിക്കുന്നുവല്ലോ.
എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ, ഇവിടെയാ നമ്മൾ പറയുന്ന പ്രധാന ആശയം. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ശാരീരികമായി അവർ മരിച്ചില്ലെന്നല്ല, ശാരീരികമായി അവർ മരിച്ചു. അപ്പൊ ഈ ശരീരത്തെ ആത്മാവിനെ രണ്ടായിട്ട് കാണുമ്പോൾ ആത്മീകമായി അവർക്ക് ജീവനുണ്ട്. അവൻ സ്റ്റിൽ ഹീസ് ദ ലോർഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. എബ്രഹാമിന്റെ, ഇസഹാക്കിന്റെയും യാക്കോബ് ഇപ്പോഴും അവരുടെ ദൈവം തന്നെയാണ്, ആ പിതാക്കന്മാരുടെ ദൈവമാണ്. പക്ഷെ എല്ലാവരും അവന് ജീവിച്ചിരിക്കുക. അവൻ മരിച്ചവരുടെ അല്ല ജീവനുള്ളവരുടെ ദൈവമാണെന്ന് പറഞ്ഞാൽ അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവന് ജീവനുള്ളവരാണ്. വീണ്ടും അതിനെ ഊട്ടി ഉറപ്പിക്കുവാൻ വീണ്ടും പറയുക, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കൃത്യമായി അതിന്റെ ആശയം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമതോടെ പറയുന്നത്, ഇറ്റ് ഈസ് മീറ്റ് ദാറ്റ് വി റെസ്പെക്ട് ആൻഡ് ലവ് ദാൻ ആസ് വി ഡു ദ ലിവിംഗ് സെയിൻസ് ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ് ബിക്കോസ് ദേ ആർ ദ ബിലവഡ് ഓഫ് ക്രൈസ്റ്റ്. When we respect and love them, we are actually respecting and loving our Lord. രണ്ടാമത്തെ ആശയം ഇവിടെ പറയുന്നത്, ജീവനോടിരിക്കുന്ന പരിശുദ്ധന്മാരെ പോലെ തന്നെ അവരെയും മശിഹായുടെ നിമിത്തം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് അതിന്റെ ഒരു മുറയാണ്. അവർ കർത്താവിന്റെ ഇഷ്ടന്മാരാകിയാൽ അവരെ നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കർത്താവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാകുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സാധാരണ സഭയിലുള്ള ആൾക്കാരെ വിശുദ്ധന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൗലോസ് ലീഹ പല പ്രാവശ്യം കുരുന്നിലെ എല്ലാ ലേഖനവും എടുത്താലും പൗലോസ് ലീഹയുടെ ലേഖനത്തിൽ ഇന്നടത്തുള്ള വിശുദ്ധന്മാർക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പറയുന്നു. അപ്പൊ സഭയിൽ ജീവനോടിരിക്കുന്ന പാപഭംഗിനമായിരിക്കുന്ന ഈ ലോകത്തിനെയും പാപം ചെയ്യാൻ സാധ്യതയുള്ളവരെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് മുമ്പിൽ അനുഗ്രഹീതമായി മാതൃക വെച്ച് ഇനി പാപം ചെയ്യാത്തവരെ വിശുദ്ധന്മാരെന്ന് പ്രത്യേകമായി വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കർത്താവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാകുന്നു എന്ന് പറയുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40-41 വാക്യങ്ങൾ വായിക്കാമോ? മത്തായി സെയിന്റ് മാത്യു ചാപ്റ്റർ 10:40-41.
നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും.
അപ്പൊ ഇവിടെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞേക്കുക, പ്രവാചകനുണ്ട്, നീതിമാനുണ്ട്, നീതിമാൻ. അപ്പൊ ദൈവത്തിന് മുൻപിൽ കീർത്തിപ്പെടുന്നവരുണ്ട്, പ്രത്യേക പേര് ഉള്ളവരുണ്ട്. പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നവരുണ്ട്, നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്ന, നീതി ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരെയാണ് നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്നത് അല്ലെ. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരീശനും ചുങ്കക്കാരനും കൂടെ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോകുന്നു. ചുങ്കക്കാരൻ അലച്ച് പ്രാർത്ഥിച്ചത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, കുറിയൽ ഐസോൻ, കർത്താവെ പാപിയായ എന്നോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ ദ സിന്നർ, കർത്താവെ പാപിയായ എന്നോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയിന്ന് അവനെ നീതിമാനെന്ന് വിളിക്കാം. അതായത് ദൈവം പാപങ്ങൾ ക്ഷമിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ക്ഷമിച്ച് നീതിയിൽ ജീവിക്കുന്ന റൈറ്റിയസ് പേഴ്സണ അല്ലെ, നീതിമാൻ ആയിരിക്കുന്ന മനുഷ്യനാണ്. ആ ദൈവസന്നിധിയിൽ നീതി ചെയ്തവരെയാണ് നമ്മൾ വിശുദ്ധന്മാരെന്ന് പ്രത്യേകമായിട്ട് വിളിക്കുന്നത്. കാരണം ദൈവം പാപം ക്ഷമിച്ച് വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നവരാണ് വിശുദ്ധന്മാരെന്നുള്ളത് ഓർക്കുക. അവിടെ പറയുകയാ, അങ്ങനെയുള്ളവരെ, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അവരെ ബഹുമാനിക്കുന്നത്, ആ നീതിമാനെ ബഹുമാനിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കുന്നത് തന്നെ. അതാ ഇവിടെ വാക്യം, അതിന്റെ പ്രസക്തി അതാ. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പോ നമ്മള് ഒരു നീതിമാൻ, പരിമല തിരുമേനിയെ വിശുദ്ധൻ എന്ന് വിളിക്കുമ്പോ, പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോ, യേശു ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുക. നിങ്ങളെ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെ കൈക്കൊള്ളുന്നു. അപ്പൊ ഇതൊരു ഒരു ചെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ് ആണെന്നുള്ളത് ഓർക്കുക. അതാണ് വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേകത. നീതിമാന്റെ നാമത്തിൽ നീതിമാനെ കൈക്കൊള്ളുന്നവൻ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ഇനി എനിക്ക് ഇതിനകത്ത് എഴുതിയിട്ടില്ലെങ്കിലും 42-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാവോ? വളരെ മനോഹരമായ ഒരു വാക്യ 42-ാം വാക്യം. അങ്ങനെ ചെയ്താലോ, 42-ാം വാക്യം വായിച്ചോ. മത്തായി 10:40.
ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിലൊരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
നോക്കൂ, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിലൊരുത്തന് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും, തണ്ണീർ, വെറും പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നീതിമാന്റെ ഓർമ്മ വാഴുവനായി തീരട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഗ്രഹത്തിന് മുഖാന്തരമാണ് അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദ ചിൽഡ്രൻ ഓഫ് ഏർലി ഫാദേഴ്സ് ലൈക്ക് ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ് ഹൂ വേർ ദ ബിലവഡ് ഓഫ് ഗോഡ് റിമെമ്പേർഡ് ദയേഴ്സ് ആൻഡ് പ്രേ ടു ഗോഡ് ലോർഡ് ഹാവ് മേഴ്സി ഓൺ അസ് ഫോർ ദയർ സേക്ക് ഗോഡ് ലിസൺ ടു ദയർ പ്രേയേഴ്സ് ആൻഡ് ഗ്രാന്റഡ് ദയർ ഇൻ ദ സെയിം മാനർ good and acceptable before God. Showed us the path of life and shed their blood for the sake of Christ and pray to God how mercy on us for their sake. Abraham, Isaac, Jacob, David, മുതലായ ദൈവത്തിന്റെ ഇഷ്ടന്മാരായ പൂർവ്വപിതാക്കന്മാരെ ഓർത്ത് ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് അവരുടെ സന്തതികൾ പ്രാർത്ഥിക്കുകയും ദൈവം അത് കേട്ട് അവരുടെ യാചന നൽകുകയും ചെയ്ത പ്രകാരം ആത്മാവിൽ നമ്മെ ജനിപ്പിച്ചവരും ജീവന്റെ വഴി നമുക്ക് കാണിച്ചു തന്നവരും മെസ്സിഹായ്ക്ക് വേണ്ടി തങ്ങളുടെ രക്തം ചീന്തിയവരുമായ പരിശുദ്ധന്മാരെ ഓർത്ത് ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് നാം പ്രാർത്ഥിക്കുന്നത് നല്ലതും ദൈവത്തിന് മുമ്പാകെ കൈക്കൊള്ളപ്പെടുന്നതുമാകുന്നു. ഈ പഴയ നിയമം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുന്നത്, ഇസ്രായേൽ മക്കൾ എപ്പോഴും ദൈവത്തോട് അപേക്ഷിച്ചിരുന്നത്, കർത്താവേ ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനെ ഇസ്ഹാഖിനെ യാക്കോബിനെ ഓർത്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അവരുടെ മുഖത്തെ ദൈവം ആദരിച്ചു. മറ്റുള്ള അവരുടെ നന്മ ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ ദൈവം ആദരിച്ച് അടുത്ത തലമുറയോട് ദൈവം കരുണ ചെയ്തു. അത് വളരെ കൃത്യമാണ്. ആവർത്തനം പുസ്തകം 9:27 വാക്യം, ആവർത്തനം 9:27 വായിച്ചേ.
അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിര ദാസന്മാരെ ഓർക്കണമേ. താൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശത്ത് അവരെ എത്തിപ്പാൻ യഹോവയ്ക്ക് കഴിയായത് കൊണ്ടും അവൻ അവരെ പകച്ചത് കൊണ്ടും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ് എന്ന് നീ ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുപോകുന്ന ദേശക്കാർ പറയാതിരിപ്പാൻ ഈ ജനത്തിന്റെ ചടതയും അവരുടെ അകൃത്യവും പാപവും നോക്കരുതേ.
മോശ പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക ദൈവത്തിന്റെ സന്നിധിയിൽ. നീ ഈ ജനം, ഈ ജനങ്ങൾ പാപികളാ, ഈ ജനം പാപം ചെയ്യാറുണ്ട്. പക്ഷെ ഇവരുടെ പാപത്തെ നീ ഓർക്കരുത്. ആരെ പ്രതി? അബ്രഹാമിനെ, ഇസ്ഹാഖിനെ, യാക്കോബിനെയും പ്രതി. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം അവരോട് കരുണ ചെയ്തു എന്നുള്ളതാണ്. യെശയ്യാവ് 37:35.
എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്.
നോക്കൂ, വളരെ കൃത്യമായി ദൈവം തമ്പുരാൻ പറഞ്ഞേക്ക്. എന്റെ നിമിത്തവും. ദൈവത്തിന് പിന്നെ വേറെ ആരുടെയും പക്ഷം പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സകലതും നിയന്ത്രിക്കുന്നവനാണ്. ഈ ദാവീദിനെ, അബ്രഹാമിനെ, ഇസ്ഹാഖിനെ, യാക്കോബിനെ ഒക്കെ നിയന്ത്രിക്കുന്നവരാ. പക്ഷേ ആ ദാവീദിന്റെ അനുഗ്രഹീതമായ ഒരു ജീവിതത്തെ ദൈവം മാനിക്കും. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അതാ പറയുന്നത്, അനുദപിക്കുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും. മാനസാന്തരപ്പെടുന്ന പാപികളെ ആ വിശുദ്ധന്മാരെന്ന്, ആരും ഈ ലോകത്തിൽ വിശുദ്ധന്മാരായിട്ട് അങ്ങോട്ട് പറന്നു വീഴുന്നില്ല. ഞാൻ അതാ എപ്പോഴും സൂചിപ്പിക്കുന്ന കാര്യം. ഞാനും നിങ്ങളും ഒക്കെ പാപഭംഗിനമായി ഈ ലോകത്ത് ജീവിക്കുന്നവരാ. പക്ഷെ യഥാർത്ഥ മാനസാന്തരത്തിലേക്കും ദൈവത്തിന്റെ സന്നിധിയിലുള്ള സമർപ്പണ ജീവിതത്തിലേക്കും വരുമ്പോൾ ദൈവം നമ്മെ വിശുദ്ധീകരിക്കും. നമ്മെ ഓർത്ത്, ആ ദാവീദിനെ ഓർത്ത് ഇവിടെ കരുണ ചെയ്യും എന്ന ദൈവത്തിന്റെ ഡയറക്റ്റ് ദൈവം തമ്പുരാൻ പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഞാൻ എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ പട്ടണത്തിന്മേൽ വസിച്ച് അതിനെ രക്ഷിക്കുമെന്ന് ദൈവം തമ്പുരാൻ പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ഇതിനകത്ത് റെഫറൻസ് വന്നിട്ടില്ല എങ്കിലും ഞാനൊന്ന് പറയാം, എടുത്തു വായിക്കണം. 132 9-12 വാക്യങ്ങൾ വായിച്ചേ. 132 വാക്യങ്ങൾ.
നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ.
ഒന്ന് നിർത്തണേ. ഈ വാക്യമാണ് നമ്മള് ചാർത്തും. നീതിയെ നിന്ന ആചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും, ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം എന്ന് പാടുന്നത്. നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആരാധനാനുഷ്ഠാനങ്ങൾ മുഴുവനും വേദപുസ്തക വചനങ്ങളാ, മൊത്തം വേദപുസ്തക വചനങ്ങളാ. ഒന്നുകൂടെ ആ ഭാഗം വായിച്ച്, ചാർത്തും നീതിയെ നിന്ന ആചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും എന്നുള്ളതിന്റെ അർത്ഥം അവിടെ പറഞ്ഞേക്കുന്നത് വായിച്ചേ.
നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ
ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യും. ബാക്കി
നിന്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുതേ.
ആ, നിന്റെ ദാസനായ ദാവീദിനെ പ്രതി നിന്റെ അഭിഷിക്ത മുഖം, നിന്റെ അഭിഷിക്തന്റെ മുഖം. നിന്റെ അഭിഷിക്തന്റെ മുഖം എന്ന് പറയുന്നത് വരാനുള്ള മെസ്സീഹായ യേശു ക്രിസ്തുവിന്റെ മുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുതേ എന്ന് പറയുക. ആരെ പ്രതിയാ? ദാവീദിനെ ഓർത്ത്. എന്താ ദാവീദ് ചെയ്തത്? നിന്റെ സന്നിധിയിൽ നീതിയോടെ ജീവിച്ചു. കാരണം യെശയ്യാവ് 37 തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ പട്ടണത്തിന്മേൽ ആവർത്തിച്ച് അതിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിശുദ്ധന്മാരെ, അബ്രഹാമിനെ, ഇസ്ഹാഖിനെ, യാക്കോബിനെയും ദാവീദിനെ ഒക്കെ ദൈവം മാനിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം മരിച്ചുപോയവരാ കേട്ടോ. അവരെല്ലാം മരിച്ചുപോയവരാ, ഇപ്പം ജീവനോടില്ലാത്തവരാ. പക്ഷെ അവരെ പ്രതി പിന്നീടുള്ള തലമുറയോട് ദൈവം കരുണ ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ അനുഗ്രഹീതമായ ജീവിതം സമർപ്പിച്ച് കടന്നുപോയവരെ ദൈവം മാനിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നതും അവരുടെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നതും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ മെസ്സിഹായ്ക്ക് വേണ്ടി രക്തം ചിന്തിയവര്, പിന്നീട് ആത്മാവിൽ നമ്മെ ജനിപ്പിച്ചവര്, ജീവന്റെ വഴി നമുക്ക് കാണിച്ചു തന്നവര്, ഇവരെല്ലാവരും ഉണ്ട്. ആത്മാവിൽ നമ്മെ ജനിപ്പിച്ചവര്, പൗലോസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സഹോദരന്മാരെ നിങ്ങൾക്ക് ഗുരുക്കന്മാരേറെ ഉണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല, ഞാനാകുന്നുവല്ലോ ക്രിസ്തു യേശുവിൽ നിങ്ങളെ ജനിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആത്മീയ ജീവിതം കാണിച്ചു തന്ന നമ്മുടെ പിതാക്കന്മാരെ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം നിങ്ങൾ പഠിക്കുന്ന ഭാഗമാണ്. നമ്മൾ 13:7 വായിക്കുന്നുണ്ട്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതം നമുക്ക് മാതൃകയും കൂടി ആയി തീരണം എന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ മെസ്സിഹായ്ക്ക് വേണ്ടി തങ്ങളുടെ രക്തം ചിന്തിയവരുമായ പരിശുദ്ധന്മാരെ ഓർത്ത് ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് നല്ലതും ദൈവത്തിന് മുമ്പാകെ അത് കൈക്കൊള്ളപ്പെടും. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദാവീദിനെയും ഒക്കെ പ്രതി ദൈവം അടുത്ത തലമുറയോട് കരുണ ചെയ്തു എങ്കിൽ ആ പിതാക്കന്മാരെ അവരുടെ ജീവിതത്തെ പ്രതി കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. പിന്നെ പറയുന്ന പ്രധാന ആശയം, മരണം എന്നത് ആത്മാവും ശരീരവും തമ്മിലുള്ള വേർതിരിവ് എന്നല്ലാതെ ആത്മാവിനെ ഇല്ലാതാക്കുന്ന ഒരു സംഭവമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബിക്കോസ് ഡെത്ത് ഈസ് ഓൺലി ദ സെപ്പറേഷൻ ഓഫ് ബോഡി ആൻഡ് സ്പിരിറ്റ് ആൻഡ് നോട്ട് സംതിങ് ദാറ്റ് അനിഹിലേറ്റ്സ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാല് ഈ ആത്മാവിനെ അങ്ങ് നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യമൊന്നുമല്ല. ആത്മാവ് സജീവമായിട്ട് നിൽക്കുന്നു, ശരീരം നിദ്രയിലായിരിക്കുന്നു, അത് അതിനൊരു മാറ്റം സംഭവിച്ചു, അത് അഴുകിയെന്നോ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം എനർജി വിഘടിക്കപ്പെട്ടെന്നോ മണ്ണോട് മണ്ണ് ചേർന്നെന്നോ ഒക്കെ നമ്മൾ പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടായി. പക്ഷെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വാക്യങ്ങൾ 13:4 ഒന്ന് വായിച്ചേ.
ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞ് എന്ന് എന്റെ ശത്രു പറയരുത്. ഞാൻ ക്ഷമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുകയരുത്.
3 ഒന്ന് വായിക്കാവോ.
എന്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ.
മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ, ആ ശൂന്യതയിലേക്കും ഒന്നുമില്ലായ്മയിലേക്കും പോകാതിരിക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. സഭാപ്രസംഗിയുടെ പുസ്തകം 12:7
പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകും.
നോക്കൂ, വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരിയും, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. ആ ശരീരത്തിൽ ശവ സംസ്കാരം, ആ സംസ്കാരം ചെയ്യുക, ആ മൃതദേഹത്തെ, ശരീരത്തെ നമ്മൾ സംസ്കാരം ചെയ്യും. പക്ഷെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നു. ശരീരത്തെ നമ്മൾ മാനിച്ച്, കർത്താവിന്റെ ശരീര രക്തങ്ങൾ ഉൾക്കൊണ്ട ആ ശരീരത്തെ നമ്മൾ മാനിച്ച് അനുഗ്രഹീതമായി, നീ മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന കൽപ്പന കർത്താവേ നിന്റെ ദാസനിൽ പൂർത്തീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ മണ്ണ് കുന്തിരിക്കവും കൂടി ശരീരത്തിൽ ഇടുന്നതിന്റെ ഉദ്ദേശം, മണ്ണ് പൊടി പണ്ടായിരുന്നതുപോലെ അതിലേക്ക് തിരികെ ചേരും, ആത്മാവോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകും. കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ തീർച്ചയായിട്ടും ആ ശരീരത്തിന് പുതിയോ ഒരു ശരീരം ദൈവനമ്പരാൻ നൽകും. ആത്മാവിനെ തീർച്ചയായിട്ടും നമ്മളുടെ ഏത് ദണ്ഡനത്തിലേക്ക് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ളത് ദൈവനമ്പരാൻ നിശ്ചയിക്കുകയും ചെയ്യുന്ന കാര്യമാണെന്നുള്ളത് ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8:51 യോഹന്നാൻ 8:51.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു.
എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്, ഒരു നാളും മരണം കാണുക എന്ന് പറഞ്ഞാൽ ഈ ശരീരവും ആത്മാവും തമ്മിൽ വേർതിരിച്ച് നിങ്ങൾ കാണണം കേട്ടോ. ഈ പെന്തക്കോസ്തുകാരുടെ വാദങ്ങൾക്ക് മുഴുവൻ ചെവി കൊടുക്കാതെ മരണം എന്ന് പറയുമ്പോൾ ശരീരവും ആത്മാവും തമ്മിലുള്ള വേർതിരിവാണെന്നും ശരീരം മണ്ണിലേക്ക് ചേരുമെന്നും നമ്മൾ ഈ പറയുന്ന മുഴുവൻ ആത്മാവിന്റെ കാര്യമാണെന്നൊരു ബോധം മനസ്സിൽ വേണം. John 8:51 പറയുന്ന വെരി ട്രൂലി ഐ ടെൽ യു, ഹൂഎവർ കീപ്സ് മൈ വേർഡ് വിൽ നെവർ സീ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണം കാണുകയില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ കാര്യമല്ല, അത് ആത്മാവിന്റെ കാര്യമാണ്. ശരീരം മരിച്ചു കിടക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നേ, അല്ലെങ്കിൽ കർത്താവ് പറയുന്നേ. അതുകൊണ്ട് പിന്നെ അപ്പുറമായിട്ടൊരു ജീവിതം ഉണ്ടെന്ന് കാണിക്കാൻ, പിന്നീട് മരണത്തിനപ്പുറമായിട്ട് ഇനി യേശുമ്പരാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി മാത്രമാണ് 3 ഉയർപ്പിച്ചത്. യൈറോസിന്റെ മകളെയും നയിനിലെ വിധവയുടെ മകനെയും ലാസറിനെയും ഒക്കെ കർത്താവ് ഉയർപ്പിച്ചത് ഇനി ന്യായവിധിയുടെ ദിവസം കർത്താവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതും കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. എന്റെ അടുത്ത പ്രധാന ആശയം, പരിശുദ്ധന്മാരുടെ ആത്മാക്കൾ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ആചാരമായ ശുദ്ധമുള്ള റൂഹായുടെ നൽവരത്തോടുകൂടി എന്ന് പറയുക. സിൻസ് ദ സ്പിരിറ്റ് ഓഫ് സെയിൻസ് വിത്ത് ദ ഗ്രേസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിച്ച് ഗോഡ് ഹാസ് എൻഡൂർഡ് ദം വിത്ത് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ നൽവരം ലഭിച്ചിട്ടുണ്ട്. എന്താ അതിന് അടിസ്ഥാനമായിട്ട് പറയുന്ന വേദവാക്യം? യോഹന്നാൻ 14:16 വായിച്ച് യോഹന്നാൻ 14:16.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും.
നോക്കൂ, ആ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നു. അപ്പോൾ മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിപ്പോയവരെ മുഴുവൻ പാതാളത്തിൽ ചെന്ന യേശു ക്രിസ്തു തന്നെ നേരിട്ട് പ്രസംഗിച്ച് വിടുതൽ കൊടുത്തു. ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട, ഞാൻ വീണ്ടും അതിന്റെ പുറകിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് എനിക്കറിയാം. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം ആ പരിശുദ്ധാത്മാവിനെ തന്നു. മനുഷ്യാവതാരം ചെയ്തപ്പോൾ യേശു ക്രിസ്തു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവോ അതേ കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ തന്നു. അപ്പൊ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ നമ്മൾ വിശുദ്ധ മാമോദിസയിലൂടെയൊക്കെ സ്വീകരിക്കുന്ന ഇത്ര ശ്രേഷ്ഠമായ കാര്യമാണ് കേട്ടോ, നമ്മൾ അതൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായി. ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായിട്ട് ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുക. അടുത്തത് ആറാമത്തെ കാര്യം പറയുന്നത്, സന്തോഷങ്ങളുടെ സ്ഥലത്ത് അവരിയിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് നല്ലവരെ ഉള്ളത് കൊണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുക. സിറ്റ് ഇൻ ദ പ്ലേസ് ഓഫ് ഹാപ്പിനെസ്, അവർ സന്തോഷ സ്ഥലത്തിരിക്കുന്നു. ആണോ, നമുക്ക് നോക്കാം. ലൂക്കോസ് 23:43 വായിക്കണമെന്നില്ല, ലൂക്കോസ് 23:43 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, യേശുവിനോട് പറയുകയാണ്, നീ എന്നോടുകൂടി പറുദീസായിലായിരിക്കും എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഹി റിപ്ലൈഡ്, ട്രൂലി ഐ ടെൽ യു ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ആരോട് പറഞ്ഞാണെന്ന് നമുക്കറിയാം, ഒരു സ്നാനവും മുങ്ങിയില്ല, മുങ്ങിയും പൊങ്ങിയും ഒന്നും ചെയ്യാത്ത വലതുഭാഗത്തുള്ള കള്ളനോട്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമെന്നുള്ള ഒറ്റ വാക്ക്, അവന്റെ ജീവിതം മുഴുവൻ തിന്മയായിരുന്നു കള്ളന്റെ. പക്ഷെ അവസാനമാണെങ്കിലും യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ഒറ്റ വാക്കിലൂടെ അവൻ ആ മാനസാന്തരം ജീവിച്ചപ്പോൾ, ആ മാനസാന്തരം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ആ പർദീസ അനുഭവമായിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചേച്ച് ബാക്കിയുള്ളവർ എന്നെ പുകച്ച് സ്വർഗത്തിൽ കയറ്റിക്കോളൂ എന്ന് വിചാരിച്ച മണ്ടത്തരമാണെന്ന് പറഞ്ഞത്. അതിനുവേണ്ടി അല്ല സഭയിൽ ഈ പ്രാർത്ഥന വെച്ചേക്കുന്നേ. നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണ്. ദൈവമാണ് അതിന്റെ പൂർണ്ണത നൽകേണ്ടത്. എന്നാൽ ജീവനോടിരിക്കുമ്പോൾ ആ മാനസാന്തരം വന്നവർ, അങ്ങനെയെങ്കിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ, പരമനത്തിനുമേനിയും പരിശുദ്ധ അമ്മയും, നമ്മൾ ഇന്ന് വിശുദ്ധന്മാരെ ശുദ്ധിമതികൾ എന്ന് വിളിക്കുന്നവർ മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിതം അർപ്പിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവരുടെ ജീവിതത്തെ മാനിക്കും. ഈ അവസാന നിമിഷം പോലും കർത്താവിനെ ഒന്ന് ഏറ്റു പറഞ്ഞ അവൻ വേറെ ഒരു സുവിശേഷവും ചെയ്തില്ല, പക്ഷെ ഇപ്പോഴും അവന്റെ കാര്യം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിനെ ചെറുപ്പം മുതലേ സ്വീകരിക്കുകയും അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ദർശനം ഉണ്ടായതിനു ശേഷം എപ്പോഴെങ്കിലും ആകട്ടെ കർത്താവുമായിട്ട് ആ ജീവിതത്തിലേക്ക് വന്ന് ആ ജീവിതം സമർപ്പിക്കുന്നവരെയാണ് ശുദ്ധിമാന്മാർ, ശുദ്ധിമതികളെന്ന് നമ്മൾ വിളിക്കുന്നത്. അവർ തീർച്ചയായിട്ടും ഈ പർദീസയുടെ അനുഭവത്തിലാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നീട് പറയുന്നത് പ്രൈസ് ദ ലോർഡ് ലൈക്ക് ഏഞ്ചൽസ് ആൻഡ് വിഷ് ആൻഡ് പ്രേ ഫോർ ദ സാൽവേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് ദർ വേൾഡ്. ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ഫോർ ആസ് ടു പ്രേ ടു സച്ച് സെയിംസ് സെയിങ് യു പ്രേ ടു ദ ലോർഡ് ഫോർ അവർ സേക്സ്. നമ്മൾ അങ്ങനെയുള്ള വിശുദ്ധന്മാരോട് പറയുന്ന കാര്യം, മലാഖമാരെ പോലെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു, ലോകത്തിലുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പരിശുദ്ധന്മാരോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിപ്പീൻ എന്ന് പറയുന്നത് പ്രയോജനമുള്ളതാകുന്നു എന്ന് പറയുക. ഫിലിപ്പിയ ലേഖനം 1:21-23 വാക്യം വായിക്കാവോ. ഫിലിപ്പിയർ,
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു.
ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പിന്നീട് 23 വാക്യം, വിട്ടുപിരിഞ്ഞ
ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ.
നോക്കൂ, വെട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്ന അവസ്ഥയാണ്, അവരെ സജീവമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അത്യുത്തമമായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. അങ്ങനെയെങ്കിൽ അവര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ലോകത്തിലുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ വലിയ കാംക്ഷയാണ് വിശുദ്ധന്മാർക്കുള്ളത് എന്നുള്ളത് ഓർക്കുക. ഇയോബിന്റെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ഇയോബിന്റെ പുസ്തകം 16:19-20 വാക്യങ്ങൾ വായിച്ചേ.
ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു.
അവിടെ മതി, അത്ര മതി. അവര് ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുക തീർച്ചയായിട്ടും ദൈവത്തെ പറ്റി പറയുന്നതായ കാര്യമാണ്. മിശിഹായെ പറ്റിയുള്ള പ്രതീക്ഷ കൊണ്ട് യോബ് പറയുന്നതായ കാര്യമാണ്. ഇപ്പോൾ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്നെ അറിയുന്ന ഉന്നതത്തിലുമാകുന്നു. എന്റെ സഹോദരന്മാരും എന്റെ സ്നേഹിതന്മാരും ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തുവീൻ എന്നുള്ളൊരു ആഹ്വാനം ഇയോബ് പറയുകയാണ് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനയെ ദൈവം മാനിക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. വീണ്ടും നമ്മൾ വായിക്കേണ്ടതായ ഭാഗം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. സങ്കീർത്തനം 30:12, 115:17-18 ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്. സക്കറിയാവിന്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിക്കാവൂ. വേദോത്സവത്തിലുണ്ടല്ലോ അല്ലേ? സക്കറിയാവിന്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം.
എന്നാൽ യഹോവയുടെ ദൂതൻ സൈന്യങ്ങളുടെ യഹോവയെ, ഈ 70 സംവത്സരം നീ കൂട്ടിച്ചിരിക്കുന്ന യെരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു.
എനിക്ക് കർത്താവിന്റെ മാലാഖ ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നതായ ഒരു കാര്യമാണ്. നീ ക്രൂദ്ധിച്ചിരിക്കുന്ന 70 കൊല്ലമായിട്ട് നീ ഇതിനോട് ക്രൂദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലോ, പക്ഷെ നീ ഇതിനോട് കരുണ ചെയ്യണമേ എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ദൈവത്തോട്, ആ ജീവനോടിരിക്കുന്ന ജനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു, ദൈവത്തിന്റെ മാലാഖ തന്നെ. മുമ്പേ നമ്മൾ കണ്ടു, ഒരു നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്ന ഒരു നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ എത്രയെന്ന യേശുക്രിസ്തു പറഞ്ഞേക്കുന്നത്. അവര് വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ എത്ര. എങ്കിൽ ഈ മാലാഖ, ഈ ദൂതൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരും ഇങ്ങനെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. 70-80 വർഷമായിട്ട് അനുഗ്രഹം കിട്ടാതിരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്, നമുക്ക് ഇച്ചിരിയോടെ മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പോകുന്നു. ലൂക്കോസ് 16:9, ലൂക്കോസ് 16:27 ഒക്കെ പറയുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 31:15 എന്ന് വായിച്ചു.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനവുമുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു, അവർ ഇല്ലാതെയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല.
നോക്കൂ, റാഹേൽ എത്രയോ കാലം മുമ്പ് മരിച്ചുപോയ ആളാ, യാക്കോബിന്റെ ഭാര്യ. പക്ഷെ യാക്കോബിന്റെ സന്തതികളാ യഹൂദന്മാരല്ലേ. ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം യേശുക്രിസ്തുവിന്റെ ഈ കാര്യം നടക്കുമ്പോൾ, 2000 വർഷങ്ങൾക്ക് ഇപ്പുറം റാഹേൽ മക്കളെ ചൊല്ലി കരയുക എന്നാ തിരുവചനം പറയുന്നത്. അവരില്ലായികയാൽ അവർക്ക് ആശ്വാസം കൊള്ളുവാൻ മനസ്സില്ല. മത്തായിയുടെ സുവിശേഷം 2:17 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ദൂതന്മാരും അമ്മമാരും അപ്പന്മാരും എല്ലാം മക്കളെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും മരിച്ചതിനിപ്പുറവും. അതാ നമ്മുടെ പ്രധാന ആശയം. മരണത്തിന് ശേഷവും അവര് സ്വർഗത്തിലെ ദൈവത്തോട് വിലപിച്ചുകൊണ്ടിരിക്കുക. യോബ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൂതൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നീട് റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നതായിട്ട്, മക്കളെ ചൊല്ലി കരയുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ ചൊല്ലിയാ കരയുന്നത്. 12 ഗോത്രം, 12 ഗോത്രങ്ങളെ പ്രസവിച്ചോളാ. ദീന എന്ന് പറയുന്ന ഒരു പെങ്കുച്ചിനെ കൂടെ പ്രസവിച്ചയാളാ. ആ അമ്മ തന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ 2000 വർഷമായിട്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 2:17 അത് കർത്താവ് വീണ്ടും എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ജന്മസമയത്തെ പറ്റി ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിൽ, തീർച്ചയായിട്ടും അത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുകയും ചെയ്യണം. പിന്നീട് ന്യായാധിപന്മാർ 13:17, പിന്നെ യിരെമ്യാവ് 15:1, ഇവിടെയെല്ലാം മോശയും ശമൂവേലും ഒക്കെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് മത്തായിയുടെ സുവിശേഷം 27:46 വാക്യങ്ങളൊന്ന് വായിക്കാവോ. സെയിന്റ് മാത്യു 27:46 ഓൺവേർഡ്സ്.
ഏകദേശം 9:00 നേരത്ത് യേശു ഏലി ഏലി ലമാ സബക്താനി എന്ന ഉറക്കം നിലവിളിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന്.
അപ്പൊ ഏലി ഏലി ലമാ സബക്താനി എന്ന് വിളിച്ചു. പറഞ്ഞ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായ ഒരു മനോവികാരം ബാക്കി വായിച്ചേ.
അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു.
നോക്കി, അവിടെ നിൽക്കുന്ന ജനം പറയുന്ന അവൻ ഏലിയെ വിളിക്കുന്നു എന്ന് പറയുക. അപ്പൊ അവിടെ നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഒരു കൃത്യമായ ധാരണയുണ്ട്, മരിച്ചുപോയവരെ അവരുടെ അപേക്ഷയിൽ അഭയം പ്രാപിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി യഹൂദന്മാരുടെ കാലത്ത് തന്നെ നിലനിന്നിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായ കാര്യമാണ്. അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് യോഹന്നാൻ വരുമ്പോഴും അവർ ചോദിക്കുന്നുണ്ടല്ലോ, നീ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവര് വീണ്ടും വരും. ഏലിയാവിന്റെ ശക്തിയോടും ആത്മാവോടും കൂടി സക്കരിയ പ്രവചനത്തിൽ പറഞ്ഞേക്കുന്ന മശിഹ ആ ഏലിയാവിന്റെ ആത്മാവോടുകൂടി വരുമെന്നാ പറഞ്ഞേക്കുന്നേ. അപ്പോ അവർ ചോദിക്കുന്നുണ്ട്, നീ എലിയാവാണെന്ന് യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്. എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് യോഹന്നാൻ ചിത്രത്തിൽ നിന്ന് മാറുന്നുണ്ട്. നോക്കൂ, യേശുക്രിസ്തുവിൽ ആ പ്രവചനം നിവൃത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ എലിയാവിന്റെ ശക്തി യേശുക്രിസ്തുവിലുണ്ടെന്ന് ഒരുപക്ഷെ അവർ ഏറ്റു പറയുകയായിരിക്കാം. അതുകൊണ്ട് എലിയാവിനെ ഉള്ള സഹായത്തിന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പ്രബലമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മരിച്ചുപോയ പരിശുദ്ധന്മാർ, ജീവിച്ചിരുന്ന അത്ഭുതം ചെയ്തവർ മരണത്തിനപ്പുറമായിട്ടും അനുഗ്രഹം ചൊരിയോ എന്നുള്ളത്. ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം ദൈവം അങ്ങനെയുള്ളവരുടെ മുഖത്തെ ആദരിക്കുന്നതായിട്ടാണ്, മരിച്ചുപോയവരുടെ മുഖത്തെ ആദരിക്കുന്നതായിട്ടാണ്. റാഹേല് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും മക്കളെ ചൊല്ലി കരയുന്നതായിട്ടാണ് വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അങ്ങനെ അവരോട് പ്രാർത്ഥന വളരെ നല്ലതും പ്രയോജനമുള്ളതുമാണ് എന്ന് പറയുക. വീണ്ടും നമ്മൾ പഠിക്കാനുള്ള കാര്യം, എട്ടാമത്തെ കാര്യം, ദൈവം പരിശുദ്ധന്മാരുടെ അപേക്ഷയിൽ മാത്രമല്ല അവരുടെ സഹായത്തെ യാചിക്കുന്നവരുടെ വിശ്വാസത്തിലും അവരുടെ അന്തരത്തിലും കൂടി സൂക്ഷിച്ച് അവരുടെ യാചന നൽകുന്നവനാകുന്നു. അതിനാൽ ഏതുവിധം വിചാരിച്ചാലും പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന വളരെ നല്ലതും പ്രയോജനമുള്ളതുമാകുന്നു. അവരുടെ ജീവിതത്തെ ദൈവം പരിശോധിക്കുകയും അവരുടെ ജീവിതത്തെ ദൈവം മാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിൻസ് ഗോഡ് നോട്ട് ഓൺലി ലിസൺസ് ടു ദ പ്രയർ ഓഫ് സെയിൻസ് but also scan the faith and intention of those who seek their help in whatever way we consider prayer to the saints in very good and highly rewarding ennulladu kaanugiya ene adisthanaparamayittu parayunnathaya karyamaanu avarude jeevithathe polum devu maanikku ennulladu apostola pravartanangal 5th adhyayam 14 mudalla vaakyam pettanu onnu vaayichu apostola pravartana 5th adhyayam 14 mudalla vaakyam ഞാൻ ആ ഭാഗം പറഞ്ഞോളാം. ശിമോൻ നടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരുടെ മേൽ ആവശ്യപ്പെടാനായിട്ട് രോഗികളെ കട്ടിലുകളിൽ ഇട്ടുകൊണ്ട് തെരുവീതികളിൽ പുറത്ത് അവർ കൊണ്ടുവരുമായിരുന്നു. കർത്താവിൽ വിശ്വസിച്ചവരായ വലിയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കൂട്ടം കൂടുതൽ വർദ്ധിച്ചു. യെരുശലേമിന് ചുറ്റുമുള്ള നഗരങ്ങളിൽ നിന്ന് രോഗികളെയും അശുദ്ധാത്മാക്കള് ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ടുവന്നു. പലരും അവരുടെ അടുക്കൽ വന്നു, അവരെല്ലാവരും സൗഖ്യപ്പെടുകയും ചെയ്തു എന്ന് കാണുക. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5:14 വാക്യത്തിൽ കാണുന്നത്. അപ്പോ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തെ ദൈവം മാനിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം പോലും, അവരുടെ നിഴല് പോലും വീണാൽ അനുഗ്രഹമാണെന്നുള്ളത് സംശയമില്ലാത്തതായ കാര്യമാണ്. വീണ്ടും 9th ഇവിടെ പറയുന്ന കാര്യം, നാം പരിശുദ്ധന്മാരെ ദൈവത്തിന് സമന്മാരാക്കാതെ തന്റെ ഇഷ്ടന്മാരെന്നുള്ള സ്ഥിതിയിൽ അവരോട് ചെയ്യുന്ന സകലവും ദൈവത്തിന് മുമ്പാകെ നല്ലതും പ്രസാദമുള്ളതുമാകുന്നു. നമ്മൾ ഒരു തെറ്റ് ചെയ്യരുത്. കാരണം ദൈവത്തിന് ഉള്ള സ്ഥാനം ഒരിക്കലും പരിശുദ്ധന്മാർക്ക് കൊടുക്കരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല, പരിശുദ്ധന്മാരും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ അറിവില്ലാതെ പറ്റിപ്പോകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഓ തോമസ് അച്ഛൻ പണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം എപ്പോഴും ഞാൻ ഓർക്കും. പരിമലയിൽ വന്ന അച്ഛന്റെ കൗൺസിലിംഗിന് വന്ന ഒരു പ്രായമായ ഒരു അച്ചായൻ പറഞ്ഞു പോലും, എനിക്ക് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഇഷ്ടം പരിമല തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. ഒരിക്കലും പരിമല തിരുമേനി ആഗ്രഹിക്കാത്ത, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം, ദൈവം നമ്പരാൻ ഒട്ടും ആദരിക്കാത്ത ഒരു കാര്യമാണ് അത്. പകരമല്ല, അല്ലെങ്കിൽ ദൈവത്തിനെ സമന്മാരാക്കാൻ പാടില്ല. ഒരിക്കലും ദൈവത്തോട് സമന്മാരാക്കരുത്. ആ അർത്ഥത്തിലല്ല വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. ആ തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന പ്രയോജനമുള്ളതാണ്. ദൈവത്തോട് സമന്മാരാക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് ഉപദേശം നൽകുകയാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25:40 വാക്യത്തിൽ നമ്മൾ കാണുന്നതായ കാര്യം, ദൈവത്തോട് സമന്മാരാക്കാതെ തന്റെ ഇഷ്ടന്മാർ, ദൈവത്തിന് ഇഷ്ടന്മാരെന്നുള്ള രീതിയിൽ അവരോട് ചെയ്യുന്ന സകലവും ദൈവത്തിന് മുമ്പാകെ നല്ലതും പ്രസാദവുമുള്ള ആണെന്നാണ്. മത്തായി 25:40 വായിച്ചേ.
രാജാവ് അവരോട്, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക്
ദൈവത്തിന്റെ ഒക്കെ ആഗ്രഹം അവരെ കർത്താവിന്റെ ഏറ്റവും ചെറിയൊരു സഹോദരനായിട്ടെങ്കിലും ഗണിക്കുക എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതേ വിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ ദൈവത്തോട് സമനാക്കണമെന്നോ ദൈവത്തിനേക്കാൾ ഉപരിയാക്കണമെന്നോ ഒരിക്കലും ഇല്ല. സഭയിൽ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് വേദവിരീതമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദൈവത്തിനുള്ള സ്ഥാനം ആർക്കും കൊടുക്കാൻ പാടില്ല, അത് വേദവിരീതമാണ്. ഒരിക്കലും അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരെ ഏറ്റവും ചെറിയൊരു സഹോദരൻ, എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരുടെ ഒരുവനെ ചെയ്തിടത്തോളമല്ല എനിക്കാവുന്ന ചെയ്തു. അതാ പറഞ്ഞേ, നീതിമാനെന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നതിന് നീതിമാന്റെ തന്നെ പ്രതിഫലം ലഭിക്കും എന്ന് പറയുക. അപ്പോ ചെറിയ സഹോദരന്മാരെ പോലും കൈക്കൊള്ളുന്നത്. അപ്പൊ നമ്മൾ അവരെ കൈക്കൊള്ളുക മാത്രമാണ് ദൈവത്തിന്റെ ഇഷ്ടന്മാരാണെന്ന് കരുതി അവരോട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് ഓർക്കണം. ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടു, ഈ ഇതങ്ങോട്ട് കൂടിക്കൂടി വന്നിട്ട് അത് തിരുശേഷിപ്പിന്റെ കാര്യം വരുമ്പോൾ ഞാൻ പറയാം. ഈ ചില ദൈവമാതാവിന്റെ പല പല രൂപങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് സാരി നേർച്ച, മോതിരം നേർച്ച, വള നേർച്ച, വാഴക്കുല നേർച്ച എന്നും പറഞ്ഞ് ഇതൊന്നുമല്ല ദൈവാഗ്രഹം. ഇതൊക്കെ വിഗ്രഹാരാധനയാണ്, അതൊന്നും ചെയ്യാൻ വേണ്ടിയല്ല. നമ്മുടെ സഭയിൽ ഇതുവരെ അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ല. ഇനിയും ഭക്തി അങ്ങോട്ട് കൂടിക്കൂടി തുടങ്ങുമെന്നും അറിയാൻ മേല. അതൊക്കെ ചുമ്മാ മണ്ടത്തരമായി കാണിക്കുന്ന, ബോധമില്ലാതെ കാണിക്കുന്ന പരിപാടിയാണ്. അതൊക്കെ പൈശാചിക ചിന്തകളാണെന്നുള്ളത് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറമായിട്ട് നമ്മുടെ നേർച്ചയും രീതികളും കാര്യങ്ങളും ഒന്നും പോകരുത്. നമുക്ക് ഈ കോപ്രായം കാണിക്കാൻ വലിയ ഇഷ്ടമാണ് നമ്മുടെ ജനങ്ങൾക്ക്. കോപ്രായം, എന്തെങ്കിലും കോപ്രായം ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കാണിച്ചോളും. 10 കിലോ വെളിച്ചെണ്ണ എവിടെയും ഇങ്ങനെ കോരിക്കോരി ഒഴിക്കണം. ഒരു ഒരു പള്ളിയിലെ നേർച്ച വെളിച്ചെണ്ണ കഴിക്കുന്ന പരിപാടിയാ. അത് നീ നിന്റെ ജീവിതം വിശുദ്ധമാക്കാതെ 25 കിലോ വെളിച്ചെണ്ണ കോരി ഒഴിച്ചിട്ടുണ്ട കാര്യം. അപ്പൊ ഈ മാതാവും പരിശുദ്ധന്മാരും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നീ അവരെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം മാത്രം ഞാൻ ഒന്ന് പ്രധാനമായിട്ട് ഓർപ്പിക്കുന്നു. ഒരിക്കലും അവരെ ദൈവത്തിന് സമന്മാരാക്കരുത്. നമ്മൾ അവരുടെ ജീവിതമെങ്കിലും ഒന്ന് മാതൃകയായിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമെങ്കിലും കരുതണം. 10th പറയുന്ന കാര്യം, ഏഞ്ചൽസ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് സെയിന്റ്സ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ത്രൂ ദ സ്പിരിച്വൽ പവർ ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ദം ആൻഡ് നോട്ട് ത്രൂ ഒംനിസയൻസ് ബൈ നേച്ചർ. ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഗതികളെയും ദൈവദൂതന്മാരും പരിശുദ്ധന്മാരുടെ ആത്മാക്കളും അറിയുന്നത് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ആത്മശക്തിയാൽ ആണ്. അല്ലാതെ ദൈവത്തെ പോലെ അവരുടെ ബൈ നേച്ചർ അവർക്ക് ഒരു അവരൊരു ഒംനിഷ്യൻ നേച്ചർ അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഇല്ല. ഒംനിപ്രസന്റ് ഒംനിഷ്യൻസ് എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. അതല്ലാതെ പരിശുദ്ധന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് അവർ അതിനെ കാണുമ്പോൾ ദൈവത്തെക്കാളും താഴെ അവരെ നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതിനെല്ലാം ഒരു പരിധി ഉണ്ടാവണമെന്നുള്ളതും കൂടി ഓർപ്പിക്കുകയാണ്. 2 Samuel 14:20 വായിക്കാവോ? 2 Samuel 14:20
കാര്യത്തിന്റെ രൂപം മാറ്റേണ്ടതിന് നിന്റെ കൃത്യനായ യോവാബ് ഇത് ചെയ്തിരിക്കുന്നു. എന്നാൽ ഭൂമിയിലുള്ളവർ സ്വയം അറിയുവാൻ ഒരു ദൈവദൂതന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം എന്റെ യജമാനൻ ജ്ഞാനമുള്ളവനാവുന്നു.
നോക്കിയേ, ഭൂമിയിലുള്ളതൊക്കെ അറിയുവാൻ ദൈവദൂതന്മാർക്ക് ജ്ഞാനമുണ്ട് അല്ലേ? അതാ ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്റെ ആശയം, അല്ലെങ്കിൽ മതബോധസാരങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിന് ഉദ്ദേശം അതാണ്. ഭൂമിയിലുള്ളത് അറിയാനായിട്ട് ദൈവദൂതന്മാർക്ക് ജ്ഞാനമുണ്ട്. അങ്ങനെയെങ്കിലും വാങ്ങിപ്പോയ വിശുദ്ധന്മാർ, ഞാൻ പറഞ്ഞല്ലോ അവര് ദൈവദൂതന്മാരെ പോലെയാണ്. അവർക്ക് ഭൂമിയിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളത് 2 Samuel 14:20 നിന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വീണ്ടും നമ്മൾ ലൂക്കോസ് 15:10 മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ ഇടയിൽ അധികം സന്തോഷം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരുടെ ദൈവദൂതന്മാരോട് ഒപ്പം നിൽക്കുന്നു. നമ്മളുടെ മാനസാന്തരം കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നു എന്ന് നമ്മൾ കാണുകയാണ്. എബ്രായ 12:22 വാക്യം ഒന്ന് വായിക്കണം.
ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കല്ലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്.
കാര്യം എന്താണ്? ഇതാണ്, ആ പരിശുദ്ധന്മാരുടെ സംഘം അവിടെ ഉണ്ട്. അവർ സജീവമായിട്ട് നിൽക്കുന്നു. അവർക്ക് ഭൂമിയിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അവർ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നതായ കാര്യം. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹം മൂലമാണ് ആ സർവവ്യാപിത്വം, അല്ലാതെ ദൈവത്തെ പോലെ സ്വഭാവേനയുള്ള ആ ഒംനിഷ്യൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് സ്വഭാവേന കിട്ടിയിരിക്കുന്നതല്ല. പിന്നെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് മാത്രം ഓർക്കുക. അതാണ് ഇന്ന് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നീട് ഒരു ഒരു പോയിന്റും കൂടെ ഉള്ളൂ, അതോട് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സാത്താന്റെ വീഴ്ചയ്ക്ക് മുമ്പ് അവനുണ്ടായിരുന്ന ശക്തി, അവന്റെ വീഴ്ചയുടെ ശേഷവും അവനിൽ നിന്ന് എടുത്തു കളയപ്പെടാതിരിക്കുമ്പോൾ പരിശുദ്ധൻ ദൂതന്മാർക്കും പരിപൂർണന്മാരായ ശുദ്ധിമാന്മാരുടെ ആത്മാക്കൾക്കും തങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ പോലും അറിയുവാനുള്ള ശക്തി കൊടുക്കപ്പെട്ടിട്ടില്ലെന്ന് പറയുന്നത് ദൈവത്തെയും തന്റെ ദാസന്മാരെയും അപമാനിക്കുക അത്രേ. ഇതെനിക്കൊന്ന് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, ഈ സാധാരണ ഈ നമ്മൾ പറയാറുണ്ട് ഈ പിശാച് എന്ന് പറയുന്നതിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എങ്കിലും യിരെമ്യാവ് 35 മുതൽ എസ്കേൽ പ്രവചനം 28 അധ്യായം 13 മുതൽ ഒന്ന് വായിക്കാവോ? എസ്കേൽ പ്രവചനം 28 അധ്യായം 13 മുതൽ പെട്ടെന്ന് ഒന്ന് വായിക്കേ.
ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു.
ഇതാരെപ്പറ്റി പറയുന്നതാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞിട്ട്, അതായത് ഇത് സാത്താനെ പറ്റി പറയുന്നതാണ്. സാത്താന്റെ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്ന് പറയുക. അവൻ ആദ്യം ദൈവത്തിന്റെ ഒരു മാലാഖയായിരുന്നു, പിന്നീട് അവൻ വീഴ്ച സംഭവിച്ചപ്പോ ഉണ്ടായ കാര്യമാണ് പറയുന്നത്. വായിച്ചു. നീ ആദ്യം ദൈവത്തിന്റെ
തോട്ടമായ ഏതെല്ലായിരുന്നു? താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ഥനാളിൽ നിന്നിലുള്ള സ്ഥലങ്ങളുടെയും കൂടുകളുടെയും
കൊണ്ടുള്ളതായിരുന്നു.
നീ ചിറകുപിടിക്കുന്ന ചെരുവാകുന്നു. ഞാൻ നിന്നെ
വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു എന്ന് പറഞ്ഞാല് കെരൂപായിരുന്നു, ഒരു ക്രൂപേമാലാഖയായിരുന്നു. പക്ഷെ അവനൊരു നീതികേട് കണ്ടു. ആ നീതികേടെന്ന് പറയുന്നത് ഇവിടെ നല്ല പാട്ട് പാടാന് അറിയാമായിരുന്നു എന്നും അവന് എല്ലാരും കൂടെ പിന്നെ അവന് പാട്ട് എല്ലാം അങ്ങനെ കേമനായി കഴിഞ്ഞപ്പം ദൈവനമ്പുരാന്റെ സീറ്റിൽ ഒരു ദിവസം കയറിയിരുന്നു എന്നും നീ അവിടെ നിന്ന് താഴെ ഇറങ്ങാൻ ദൈവനമ്പുരാൻ പറഞ്ഞപ്പം ഞാൻ ഇറങ്ങുകയല്ല, ഇപ്പൊ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും എന്റെ പാട്ട് കേട്ട് എനിക്ക് വോട്ട് തരും, അത് കാരണം നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് ദൈവത്തോട് പറഞ്ഞു എന്നും അങ്ങനെ നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ് നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്നെ തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂപേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. കണ്ടോ, അവന് പാട്ട് പാടാനും നല്ല സൗന്ദര്യം ഒക്കെ ഉള്ളവനായിരുന്നു, അതുകൊണ്ട് ഗർവിച്ചു. നല്ല സുന്ദരികളായിട്ടുള്ളവരും സുന്ദരന്മാരും ഒക്കെ ശ്രദ്ധിച്ചോണം. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്ക വണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. സൗന്ദര്യം ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല, അതിൽ ഗർവുണ്ടാകുമ്പോഴാണ് പ്രശ്നം. ദൈവനമ്പുരാൻ തകർത്ത് കളയൂ എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പ്രിയമുള്ളവരെ, അത് പല രീതിയും മോഹസൗന്ദര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഗർവം നികളം പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്, മരണകരമായ പാപമാണെന്നുള്ള ഇന്നലെ നമ്മൾ കണ്ടതാണ്. അപ്പോ അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് അവനെ ദൈവനമ്പുരാൻ തള്ളിയിടുന്നത്. യെശയ്യാ പ്രവചനം 14:12 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 14:12 വാക്യങ്ങളിൽ, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്യുന്നവൻ ഇവനല്ലയോ എന്ന് പറയും. ഈ രണ്ട് ഭാഗങ്ങളും വായിച്ചാൽ ഒരു മാലാഖയുടെ പതനം എങ്ങനെയായി എന്നും എങ്ങനെയാണ് തിന്മയുടെ ശക്തി ലൂസിഫർ എന്ന് പറയുന്ന അല്ലെ പൈശാചിക ശക്തി എങ്ങനെയാണ് ഒരു ഒരു പേഴ്സോണിഫിക്കേഷൻ അതിനുണ്ടായത് എന്നും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ വായിക്കേണ്ടതായ ഒരു ഒരു ഒറ്റ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇയ്യോബിന്റെ പുസ്തകം 1:6 വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 1:6.
ഒരു ദിവസം ദൈവപുത്രൻ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു.
ആ അത്ര ഉള്ളു കാര്യം എന്ന് പറഞ്ഞാല്, ഇവനെ ഇത്ര തള്ളിക്കളഞ്ഞതാണെങ്കിൽ പോലും ദൈവനമ്പുരാൻ അവനെ ചില സമയത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആ കരുണയാണ് നമ്മൾ അവിടെ കാണുന്നത്. ചില സമയത്തെങ്കിലും ദൈവം സ്വീകരിച്ചു എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇത്രയേ ഉള്ളൂ. ഈ പിശാചിനോട് പോലും ദൈവം ഇത്രയും കരുണ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തി അനുഗ്രഹീതമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവം മാനിക്കും എന്ന് മാത്രം പറയാനാണ് ഉദ്ദേശിച്ചത്. കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു പത്തോ പത്ത് മിനിറ്റോ വല്ലോ എടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവിൽ പറയാനായിട്ടുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.